കരുണ്യവാനായ ഞങ്ങൾ വീണ്ടും തിരുസന്നതിയിലേക്ക് അടുത്തു വരുന്നു. ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൈവികമായ ജ്ഞാനം ഞങ്ങൾക്ക് പകർന്നു തരണമേ. എന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവ് സർവസത്യത്തിന്റെയും ആത്മാവാകുന്നു എന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നുണ്ടോ. അവിടുത്തെ ആത്മാവ് ലോകത്തിന് നീതിയും സത്യവും നന്മയും വെളിപ്പെടുത്തുന്ന ആത്മാവാകുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാപിക്കുന്ന ജ്ഞാനം നിന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നതല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മനഃശാസ്ത്രപരമായ അറിവും ജ്ഞാനവും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനീഭവിക്കുവാനും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് മുതൽക്കൂട്ടാകുവാനും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഈ മനഃശാസ്ത്ര പഠനം ഞങ്ങളുടെ ആത്മീയമായ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ഞങ്ങൾക്ക് പ്രയോജനം ലഭിക്കുവാൻ്റെ ക്രമം ഇവിടെയാക്കണം. ശരിയായ മാർഗം തെരഞ്ഞെടുക്കുവാനും അതിൽ തന്നെ ഉറച്ച് സഞ്ചരിക്കുവാനും ഞങ്ങളെ നീ ഒരുക്കമുള്ളവരാക്കണം. ഇത് സംബന്ധിക്കുന്ന എന്റെ മക്കളെല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, നിന്ന് സഹിതമായതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതെ ഒന്നും ഞങ്ങളുടെ കാലുകളെ നിന്റെ പാതകൾ സുസ്ഥിരമാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധവുമായിരിക്കും പുതിയ സ്തോത്രവും വരേറ്റുവാനായിട്ട് തന്നെ
Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread. Forgive us our debts and sins, as we also forgive our debtors. Lead us not into temptation, but deliver us from evil. For the kingdom, for the glory, for our ever and ever.
Amen.
Jnana, let me take 1 minute to once again welcome our beloved Reverend Father Dr. Matthew Kosciuszko, the current vicar of St. Mary's Malankara Orthodox Church in Atlanta. And Achan has been teaching us this book written by Reverend Father Dr. O. Thomas, On the Road to Life, a Book on Counseling. In Malayalam, Jeevitha Pathayil, book number 10. We have been studying this book for the last two times. And we will continue this book like we have mentioned earlier in our classes. All the students, we have to read it more than twice in order to comprehend the terminologies of these books and also to understand the real meaning of these books. And Achan, on behalf of the Divya Bodhanam of the Southwest Diocese of America, on behalf of our director, Reverend Father Dr. Nana George, and also on behalf of our beloved Thirumeni and all the students, I wholeheartedly welcome you. Kindly lead us into this book and guide us and teach us. We sincerely request you to go ahead and start this class this evening. Thank you.
Okay, thank you, Alex. നമ്മള് യൂണിറ്റ് 3 ആണ് ഇന്ന് എടുക്കുന്നത്. യൂണിറ്റ് 2 വരെയുള്ള ഭാഗം നമ്മൾ കഴിഞ്ഞ 2 സെഷനിലായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയുണ്ടായി. യൂണിറ്റ് 2 പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് കൗൺസിലിംഗ് ഇൻ പ്രാക്ടിക്കൽ ലൈഫ് എന്നുള്ളതാണ്. കൗൺസിലിംഗ് ദ യൂത്ത് എന്നുള്ളതാണ് ലെസൺ 1 കാണുന്നത്. ദേർ ആർ 2 സബ്ഹെഡിംഗ്, സൈക്കോളജി ഓഫ് ദ യൂത്ത് ആൻഡ് 3 സ്റ്റേജസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി എന്നുള്ളതാണ്. നമ്മുടെ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ ഒത്തിരി സബ്ഹെഡിങ്സ് ഉണ്ട്, ഒത്തിരി ഇൻഫർമേഷൻസ് ഉണ്ട്. നമ്മളൊരു ഒരു സബ്ജക്റ്റിൽ തന്നെ നിന്നല്ല പറയുന്നത്, പല കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിലായിരിക്കും ഈ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. ഇന്ന് ഈ കൗൺസിലിംഗ് ഓഫ് ദ യൂത്ത് നമ്മൾ തുടങ്ങിയിട്ട് വീണ്ടും ഫാമിലി പ്രോബ്ലംസിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്രായമുള്ള ആളുകളുടെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ, പല വിഷയങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു യൂണിറ്റിൽ തന്നെ 6 ലെസൺസ് ആണ് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ നമുക്ക് ആരംഭിക്കാം. ലെസൺ 1 ഹിയർ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ബൈ എ വെൽ നോൺ സൈക്കോളജിസ്റ്റ് തിയഡോർ ലോർഡ് അബൌട്ട് യൂത്ത്. Youth is the stage when one makes a search within oneself for one's identity. This is also the stage when one asks oneself what one's place in the world outside. The sage is characterized by an insatiable desire for friendliness, an unquenchable yearning for the attractions of beauty and love. It is at the same time a dark period of loneliness and disillusionment too. And മലയാളം പറയുന്നത് യുവത്വം എന്നത് താൻ ആരാണെന്ന് ആന്തരികമായി അന്വേഷിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ തനിക്കുള്ള സ്ഥാനം എന്തെന്ന് ബാഹ്യ ലോകത്ത് അന്വേഷിക്കുന്ന അവസരവുമാണ്. സൗഹൃദത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത വാഞ്ചയും സൗന്ദര്യത്തോടും പ്രേമത്തോടും അടങ്ങാത്ത അഭിനിവേശവും അതോടൊപ്പം തന്നെ ഏകാന്തതയും നിരാശയും കൊണ്ട് അന്ധകാരവൃതമായ കാലഘട്ടമാണ് യുവത്വം. ഇവിടെ നമ്മൾ കാണുന്നത് പുതിയ അനുഭൂതികളും ആവേശങ്ങളും ഒക്കെ ഈ ഈ യുവത്വത്തിൽ യൂത്തിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതുപോലെ അതോടൊപ്പം തന്നെ വളരെ സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു സന്ദർഭമാണ് ഈ യൂത്ത് എന്ന് പറയുന്നത്. സോ വി നോ ദാറ്റ് ദിസ് ഏജ് ഈസ് വെരി ക്രിട്ടിക്കൽ. ദേ മേ ഫോൾ ഇൻ ടു ഡിഫറൻറ് സെൻസ്ലെസ് ആൻഡ് ഇമ്മച്യൂർ ആക്ടിവിറ്റീസ്. നമുക്കറിയാം ഈ ആന്റി സോഷ്യൽ മൂവ്മെന്റിലും അതുപോലെ തന്നെ ടെററിസ്റ്റ് ഗ്രൂപ്പിലും ഒക്കെ നമ്മൾ കാണുന്നത് കൂടുതൽ യങ്സ്റ്റേഴ്സിനെയാണ്. കാരണം അവരുടെ ഒരു ഭാഗത്ത് വളരെ ആവേശങ്ങളും അനുഭൂതികളും ജീവിതത്തിന്റെ കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടെങ്കിലും മറുവശത്ത് വളരെ സംഘർഷഭരിതമായ ഒരു വശവും അവരുടെ ഒരു ഭാഗവും അവരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. സോ ദേ മേ ബിക്കം അഡിക്റ്റഡ് ടു ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്. ഇഫ് ദ പേരൻസ് have psychological enough psychological insights, they will be able to understand their problems more clearly. ഇത് നമുക്ക് നമ്മളൊക്കെ പ്രതികരിക്കും. എല്ലാ പേരൻസും ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അപ്പം അവരുടെ യങ്സ്റ്റേഴ്സുമായിട്ടുള്ള അവരുടെ ടീനേജേഴ്സ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അവരുടെ പ്രശ്നങ്ങളെ അതനുസരിച്ച് മനസ്സിലാക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക്, അവരുടെ ജീവിതം തന്നെ വളരെ വികൃതമായി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാം. എറിക് എറിക്സൺ ടോക്സ് അബൌട്ട് 8 ഫേസസ് ഇൻ ദ ലൈഫ് ഓഫ് മാൻ. അക്കോർഡിംഗ് ടു ഹിം, എ പേഴ്സൺ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇൻ ഈച്ച് ഫേസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ചേഞ്ച് ദാറ്റ് കംസ് ഓവർ ഹിം ഇൻ ഹിസ് സോഷ്യൽ റിലേഷൻഷിപ്സ് ഇൻ ദാറ്റ് ഫേസ്. ഒരു വ്യക്തിയുടെ മാനസിക പശ്ചാത്തലം ഓരോ പ്രായത്തിലും അവന്റെ സാമൂഹിക ബന്ധം അനുസരിച്ചാണ് ഇരിക്കുന്നത് എന്നാണ് ഈ എറിക്സൺ പറയുന്നത്. സോ ഹി ഗിവ്സ് മോർ എംഫസിസ് ഓൺ സൈക്കോ സോഷ്യൽ കണക്ഷൻ. അപ്പം ഒരു ഓരോ പ്രായത്തിലുമുള്ള സാമൂഹികമായ ബന്ധം, അതിനനുസരിച്ചാണ് ആ വ്യക്തിയുടെ മാനസികമായ അവസ്ഥ, മാനസികമായ വളർച്ച എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഉദാഹരണമായിട്ട് ഒരു 15 മാസം വരെയും ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് 15 മാസം വരെയും അതിന്റെ അമ്മയാണ് അതിന്റെ പ്രൈമറി ഓബ്ജക്ട് എന്ന് പറയുന്നത്. ആ കുഞ്ഞിന്റെ ഒരു ഒരു സംഘർഷം എന്ന് പറയുന്നത് ഒരു ബേസിക് ട്രസ്റ്റ് ആൻഡ് ബേസിക് മിസ്ട്രസ് എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആ കുഞ്ഞിന്റെ ലോകത്ത്. കാരണം അമ്മയാണ്, അമ്മയെ മാത്രമേ ആ കുഞ്ഞ് കാണുന്നുള്ളൂ, അമ്മയുമായിട്ടാണ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്, അമ്മയാണ് ആ കുഞ്ഞിന്റെ പ്രൈമറി ഓബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞ ഈ 15 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഒരു കേസിലേക്ക് വരുന്നത്. അപ്പൊ അത് ഇപ്പോൾ പിതാവിനെ കാണാനായിട്ട് ശ്രമിക്കുന്നു, പിതാവ് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു, കുടുംബാംഗങ്ങളെ അറിയുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ പ്രായമാകുന്നത് അയൽവാസികളെ അറിയുന്നു, സ്കൂളിൽ പോകാനായിട്ട് തുടങ്ങുന്നു, ഫ്രണ്ട്സിനെ അറിയുന്നു. ഈ ഓപ്പോസിറ്റ് സെക്സിൽ ഉള്ള മെമ്പേഴ്സ് ഇൻ ഓപ്പോസിറ്റ് സെക്സ് അതുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ് ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലേക്ക് വരുന്നു. അപ്പൊ ഒരു മനുഷ്യന്റെ വളർച്ച ഇതാണ്. അപ്പൊ അവനെ വളർന്നിരിക്കുന്ന വളർന്നു വരുന്ന ഓരോ ഘട്ടങ്ങളിലും ഓരോ ഫേസിലും ഈ ഫേസിങ് ഡിഫറെന്റ് ചലഞ്ചസ് based on these faces in the world. The social relations pass from mother to society, to the society at large, through parents, members of the family, neighbors, school, classmates, friends, members of the opposite sex, and husband and wife. New tensions arise in him or her as new relationships come into existence. According to Erikson, this is only natural in the process of growth. So Erikson and his followers do not consider tensions as problems, but only പുള്ളി ആസ് ഇൻസെപ്പറബിൾ ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഇത് പ്രശ്നമായിട്ടല്ല, ഇതൊരു ഇൻസെപ്പറബിൾ പാർട്ട് ഓഫ് അവർ ലൈഫാണ്. ഇത് ഒരു ടെൻഷനായിട്ട് ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പഠനത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴ് ഇതിനെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഒരു അഡൽറ്റ് ജനറേഷൻ അല്ലെങ്കിൽ പേരൻസ് ഇതിനെ ഒന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈ യൂത്തുമായിട്ടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ അർത്ഥവത്താകുവാനും അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായി അവരുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ദ നെക്സ്റ്റ് പാർട്ട്, വി സീ ത്രീ സ്റ്റേജസ് ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അതിലൊന്ന്, ദ ഫസ്റ്റ് വൺ ഈസ് ചൈൽഡ്ഹുഡ്, വിച്ച് ഈസ് ദ സ്റ്റേജ് ഓഫ് ഇന്റഗ്രേഷൻ. ദ സെക്കൻഡ് വൺ യൂത്ത്, ദ സ്റ്റേജ് ഓഫ് ഡിസ്ഇന്റഗ്രേഷൻ. ദ തേർഡ് വൺ അഡൽഹുഡ്, വിച്ച് ഈസ് ദ സ്റ്റേജ് ഓഫ് റീ ഇന്റഗ്രേഷൻ. ദ ഫസ്റ്റ് വൺ ഈസ് ദ ചൈൽഡ്ഹുഡ്, ദ സ്റ്റേജ് ഓഫ് ഇന്റഗ്രേഷൻ. ദിസ് സ്റ്റേജ് ലാസ്റ്റ് ഫോർ 12 ഇയേഴ്സ്. സാമൂഹിക ബന്ധം ഈ പ്രായത്തിൽ ഉണ്ടാകും. സോഷ്യൽ റിലേഷൻഷിപ്പ് വിൽ ബി പോസിബിൾ അറ്റ് ദിസ് ഏജ്. പക്ഷേ കുടുംബത്തിന്റെ ഒരു അതിരിൽ നിന്നുകൊണ്ടാണ്, അപ്പൊ കുടുംബത്തിലെ നിയമങ്ങളോട് ബന്ധപ്പെട്ടാണ്. 12 വയസ്സ് വരെ ഒരു കുട്ടി ജീവിക്കുന്ന പറയുന്ന വളരെ അനുസരണമുള്ള ഒരു കുഞ്ഞായിട്ടും കുടുംബത്തിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുമാണ്. അപ്പം ഈസ് നോട്ട് എഗൻസ്റ്റ് ടു എനിതിങ്, ഈസ് നോട്ട് ഏബിൾ ടു ക്രിറ്റിസൈസ് എനിതിങ് ആ ഒരു പ്രായത്തിൽ. അപ്പം നമ്മൾ നമ്മുടെ സന്ദർഭങ്ങളിലൊക്കെ പ്രായം എന്ന് പറയുന്ന അതാണ്. അപ്പം കുടുംബത്തിൽ നിന്ന് ശരിയായ ഒരു ഒരു സമീപനവും അതുപോലെ തന്നെ ശരിയായ മൂല്യങ്ങളും, യു ഹാവ് ടു ഗെറ്റ് മോറൽ വാല്യൂ ഫ്രം ദ ഫാമിലി ഓഫ് ഒറിജിൻ അറ്റ് ദിസ് ടൈം. അപ്പൊ അത് ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. ആളിന്റെ വ്യക്തിത്വത്തെ വളരെ കരുപിടിപ്പിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയമാണിത് എന്നാണ് പറയുന്നത്, ചൈൽഡ്ഹുഡ്. അതുകൊണ്ടാണ് ദ സ്റ്റേജ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് യൂത്ത്, ദ സ്റ്റേജ് ഓഫ് ഡിസ്ഇന്റഗ്രേഷൻ. There will be a conflict between values and emotions of this time. He will begin to ask questions. He will be asking questions, and also he won't be able to obey whatever he was blindly believed in his childhood. So he may ask this question, why should I go to church? Inga chodika and അത് കാരണം അവൻ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു പ്രായമാണ്. അപ്പോ ഈ വളരെ കൺഫ്രണ്ടേഷനും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. മാതാപിതാക്കളുമായിട്ടുള്ള സംഘട്ടനം ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇത്, സ്റ്റേജ് ഓഫ് ഡിസ്ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഈ യൂത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടാമത്തെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് ഈ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മൂന്നാമത്തെ ഒരു അഡൽഹുഡ് ആണ്, ദ സ്റ്റേജ് ഓഫ് റീഇന്റഗ്രേഷൻ. In this stage of development, personality becomes reintegrated. So, 30 vayasu kaiyulla oru avasthaye kurichaanu ullu parayam. 30 vayasu vare ee youth inde oru kaalagattamayittu parayunnundengil adu kaiyittulla avastha. This stage will start at the age of 30. The person will come down from the world of ideals to the world of reality. ആദർശങ്ങൾ, യുവാവായിരുന്നപ്പോൾ വലിയ വലിയ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെയാണ് പറയുന്നത്. അപ്പം ആ ഒരു ലോകത്ത് നിന്ന് ഒരു റിയൽ ആയിട്ടുള്ള ലൈഫിലേക്ക് വരികയാണ്. കമിങ് ഡൗൺ ടു ദ റിയാലിറ്റി ഓഫ് ലൈഫ്. ദ പേഴ്സൺ ഈസ് കമ്പൽഡ് ടു അക്സെപ്റ്റ് ഡെഫിനിറ്റ് റിലിജിയസ് ബിലീഫ് ആൻഡ് പൊട്ടൻഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ വ്യൂസ് കൾച്ചറൽ വാല്യൂസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവന്റെ മേലൊരു സംഭർഷണം ഉണ്ടാകുന്നു. അപ്പൊ അത് അതൊക്കെ ചെയ്യാനായിട്ട് അവൻ നിർബന്ധിതനാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഒരു 30 വയസ്സ് കഴിയുമ്പോൾ നമുക്കറിയാം, ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് സാധാരണമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു വഴിയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവൻ നിർബന്ധിതനായി അതിന്റെ ജീവിതത്തിൽ കൂടുതലൊരു മെച്യൂരിറ്റിയിലേക്ക് വരികയും അവനൊരു ഒരു ഒരു റീഇന്റഗ്രേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മൂന്ന് സ്റ്റേജസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യു ഹാവ് ടു ഫേസ് ഡിഫറെന്റ് ടെൻഷൻസ് ഓൺ ദിസ് ഫേസ്. പലതരത്തിലുള്ള ടെൻഷനിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് ഈ ഒന്നാമത്തെ ലെസണിൽ നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ലെസണിലേക്ക് പ്രവേശിക്കുകയാണ്, പ്രോബ്ലംസ് ഓഫ് ദ യൂത്ത്. പ്രോബ്ലംസ് ഓഫ് ദ യൂത്തിൽ നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞില്ലേ, 12 വയസ്സിന് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു കാലഘട്ടത്തെ കുറിച്ചാണ്. അപ്പം ഇൻക്രീസിങ് സെക്സ് ഹോർമോൺസ് ഇൻ ദ ആണ് ലൈംഗിക ഹോർമോണുകളുടെ വളർച്ചയുള്ള വളർച്ച പ്രാപിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആസ് എ പാർട്ട് ഓഫ് ദ ഫിസിക്കൽ ഗ്രോത്ത് വി സീ സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഇൻ ദ ബോഡി ഓഫ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. ഇൻ വുമൺ മെൻസ്ട്രുവേഷൻ ബിഗിൻസ് ആസ് കണ്ടീഷൻ ബൈ ദ ഇൻക്രീസിങ് സെക്സ് ഹോർമോൺ. ഇൻ മാൻ ദർ ആർ സം ചേഞ്ചസ് ഇൻ ഹിസ് ഫിസിക്കൽ അപ്പിയറൻസ്, ഹെയർ ഓൺ ഹിസ് ഫേസ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി, ചേഞ്ചസ് ദാറ്റ് കംസ് ഓവർ ഹിസ് വോയിസ്. അപ്പം ഈ ഒരവസ്ഥയിലാണ്. അപ്പം 13 വയസ്സിൽ സ്ത്രീയിലൊരു 13 വയസ്സിലും പുരുഷനിലൊരു 15 വയസ്സിലും യൗവനം ആരംഭിച്ചു എന്നുള്ള ഒരു ജനറൽ കോൺസെപ്റ്റാണ് ഉള്ളത്. അപ്പം മാനസികമായിട്ട് ലോട്ട്സ് ഓഫ് സൈക്കോളജിക്കൽ ചേഞ്ചസ് ഒക്കെ അറ്റ് ദിസ് ടൈം ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ പുതിയ പുതിയ സന്തോഷം നൽകുന്ന പുതിയ അനുഭൂതികൾ, ഭാവിയെക്കുറിച്ചുള്ള മോഹന സ്വപ്നങ്ങൾ, പോസിറ്റീവ് സെക്സിനോടുള്ള ആകർഷണം, ഇതൊക്കെ ഈ സ്വാഭാവികമായ വളർച്ചയുടെ ഭാഗമാണ്. ഇതിനെ നമ്മൾ കണ്ടെത്തേണ്ടതാണ്. സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ടാകുന്ന വളർച്ചയുടെ ഒരു ഭാഗമാണിതെല്ലാം. ഇതിനെ നമ്മൾ പേരൻസ് അല്ലെങ്കിൽ അഡൽറ്റ് ജനറേഷൻ ശരിയായ നിലയിൽ കാണാതിരുന്നു കഴിഞ്ഞാൽ അത് പല തെറ്റിദ്ധാരണകളിലേക്കും പല സംഘർഷങ്ങളിലേക്കും വഴിതെളിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കാണുന്നത് സ്വയം കണ്ടെത്തുവാനുള്ള ഒരു പരിശ്രമമാണ്. സെൽഫ് റിയലൈസേഷൻ, സീക്കിംഗ് സെൽഫ് റിയലൈസേഷൻ ഇസ് എ സ്പെഷ്യൽ കാരക്ടറിസ്റ്റിക് ഓഫ് യൂത്ത് എന്നുള്ളതാണ്. ദേ ബിക്കം മോർ കോൺഷ്യസ് അബൌട്ട് ദെയർ ഫിസിക്കൽ അപ്പിയറൻസസ് ആൻഡ് ഓൾസോ ദെയർ പ്ലേസ് ഇൻ ദ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു അഭിവാഞ്ചം ഉണ്ടാകുന്നു. അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ചുള്ള ഒരു വലിയ ഉത്കണ്ഠ ഉണ്ടാകുന്നു. അതിനുള്ള താല്പര്യം ഉണ്ടാകുന്നു. എതിർക്കുവാനുള്ളതായ ഒരു 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 വ്യഗ്രത ഉണ്ടാകുന്നു. അപ്പൊ ആ ഒരു സ്ഥാനവും കുടുംബത്തിലും അല്ലെങ്കിൽ സമൂഹത്തിലും ലഭിക്കാതെ വരുമ്പോൾ കൂടുതൽ നിരാശയും വിദ്വേഷവും ഉണ്ടാകുന്നു. ഇത് തകർച്ചയിലേക്ക് നയിക്കാനുള്ള കാരണമുണ്ട്. അപ്പോ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഭീകര പ്രവർത്തനങ്ങൾ, ടെററിസ്റ്റ് ഗ്രൂപ്പുകളിലും ആന്റി സോഷ്യൽ മൂവ്മെന്റ്സിലും ഒക്കെ ഇങ്ങനെയുള്ള ആളുകൾ ചെന്നു പറ്റാനുള്ളതായ കാരണം ഇവരുടെ ഈ ഒരു എതിർക്കുവാനുള്ള ഒരു വ്യഗ്രതയും താല്പര്യവും അവരെ അവർക്ക് കിട്ടേണ്ട ഒരു ഒരു അപ്രീസിയേഷൻ, കിട്ടേണ്ടതായ ഒരു സ്ഥാനം കിട്ടുന്നില്ല എന്നുള്ള ഒരു ഒരു ബോധവും ഒരു ഒരു നിരാശയും അല്ലെങ്കിൽ ഐഡന്റിറ്റി ക്രൈസിസും ഒക്കെയാണ് ഇതിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള കാരണം. അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. പക്ഷേ അതിന് ലഭ്യമാകുന്ന ഒരു സംരക്ഷണം, ലഭ്യമാകേണ്ട ഒരു കെയർഫുൾ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ കെയർഫുൾ അപ്രോച്ച് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അവരെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുള്ളതാണ്. അപ്പൊ വിരസതയും നിരാശയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മദ്യത്തിലേക്കും മയക്കു മരുന്നുകളിലേക്കും അവരെ നയിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനെ അറിയാനുള്ള ഒരു താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിരസതയും നിരാശയും ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെടാനുള്ളതായ ഒരു താല്പര്യം, ഒരു സാധ്യതയും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു മനഃശാസ്ത്രപരമായ സമീപനം വളരെ അനിവാര്യമാണ്. ഇഫ് യു ഡീൽ വിത്ത് ദം ഇന്റലക്ച്വലി ആൻഡ് സൈക്കോളജിക്കലി, യു ക്യാൻ മേക്ക് ചേഞ്ചസ് ഇൻ ദ ലൈഫ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒരു ഒരു എംപാത്തിക്കൽ അപ്രോച്ച് ആൻഡ് യു വിൽ ബി വെരി റെസ്പെക്ട്ഫുൾ ടുവേർഡ്സ് ദം. അവരെ റെസ്പെക്ട് ചെയ്യുവാനും അവരുടെ ഐഡന്റിറ്റിയെ നാം അക്സെപ്റ്റ് ചെയ്യുവാനും വളരെ എമ്പതിയോടുകൂടി അവരെ കാണാനും നമുക്ക് കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ അതാണ് പ്രധാനമായിട്ടും. ഗെർക്കൽസൺ ഇൻഡിക്കേറ്റ് 5 stages ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് യൂത്ത് പ്രോബ്ലം. ഒന്ന്, ഡിസയർ ഫോർ റെക്കഗ്നീഷൻ. അവരുടെ അബോധ മനസ്സിൽ, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അത് വീണ്ടും പറയുകയാണ്, അബോധ മനസ്സിലെ ആഗ്രഹമാണ് അവരുടെ. അവർക്ക് മറ്റുള്ളവരോടൊപ്പം അംഗീകരണം കിട്ടണം. അപ്പം ഉദാഹരണമായിട്ട് 10 വയസ്സ് കഴിഞ്ഞ് കോളേജിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥി, ഇപ്പൊ ഇവിടുത്തെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, നമുക്കിപ്പോ ഇവിടെ 12ാം ക്ലാസ് കഴിഞ്ഞായിരിക്കും പോകുന്നത്. അപ്പൊ നമ്മുടെ ഒരു കേരള ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അറിയാം. അപ്പൊ അത് എല്ലാ അർത്ഥത്തിലും നമുക്കൊരു അമേരിക്കൻ കോണ്ടെക്സ്റ്റുമായിട്ട് നമുക്ക് കണ്ടു അറിയാനായിട്ട് സാധിക്കത്തില്ല. ഇതെല്ലാം അവിടെ ആപ്ലിക്കബിൾ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ 10 വയസ്സ് കഴിഞ്ഞ് കോളേജിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ. അപ്പൊ അവൻ അവിടെ ചെന്ന് ഒരുപക്ഷെ അവൻ പുകവലിക്കാൻ തുടങ്ങുന്നു, മദ്യപിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ അവന്റെ രൂപവും അവന്റെ ഷേപ്പും ഒക്കെ മാറ്റുന്നു, അവൻ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. ഇതെല്ലാം ഒരു സംഘർഷത്തിന്റെ, ആന്തരികമായ സംഘർഷത്തിന്റെ ഫലമാണ്. കാരണം അവന് ലഭിക്കേണ്ടത് അവന് ശരിയായ ഒരു ഐഡന്റിറ്റി അവന് ലഭിക്കണം. അവന്റെ മുതിർന്ന കുട്ടികളോട് ചേർന്ന് അവനെ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു അനുഭവം അവന് ഉണ്ടാകണം. അപ്പൊ ഇവിടെ തന്നെ നമുക്കറിയാമല്ലോ, ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ഹൈസ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ അവര് വേസ്റ്റിന്റെ താഴെ മാറ്റി പാൻ്റ് ഇടുന്നതും പാൻ്റുകളെ വലിച്ചു കയറി ഇടുന്നതും വളരെ ഒരു വികൃതമായ ഒരു ഒരു ഷേപ്പാണ്, അല്ലേ? അവരെ എക്സ്പോസ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു 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 പിക്ചറാണ്. അപ്പൊ അവർക്കൊരു റിയൽ സെൽഫ് അല്ല അവർ. സോ ബിക്കോസ് ദേ വാണ്ട് ടു ഗെറ്റ് അക്സെപ്റ്റൻസ് ഫ്രം ദ പീപ്പിൾ ഫ്രം ദയർ പിയേഴ്സ്, അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു കഠിനമായ പരിശ്രമമാണ് അവിടെ നടക്കുന്നത്. അത് അവരുടെ പ്രായത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതിനെ നമ്മൾ മനസ്സിലാക്കാതെ വരുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് ഇതിനകത്ത് കൂടുതൽ വേഴ്സായി തീരുന്നത് കൂടുതൽ അടിച്ചമർത്തപ്പെട്ട ഭവനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ വേഴ്സായിട്ട് തീരുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് ഇതിന്റെ ഒരു റെമഡി എന്ന് പറയുന്നത് കുടുംബത്തിലും സമൂഹത്തിലും ഈ യൂത്തിനെ വേണ്ടവണ്ണം മനസ്സിലാക്കാനും അംഗീകരിക്കുവാനും കഴിയുന്ന ഒരു അവസ്ഥ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ഒന്ന് കുടുംബത്തിൽ നിന്നും ആ സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ അംഗീകാരത്തിന്റെയും അനുഭവങ്ങൾ ഉണ്ടാകണം. അത് പറഞ്ഞാൽ അവർ ചെയ്യുന്നതെല്ലാം അംഗീകരിക്കണം എന്നുള്ളതല്ല, പറയുന്നത് തെറ്റായിട്ട് പോകുന്ന കാര്യങ്ങൾ വളരെ സ്നേഹത്തോടും അതുപോലെ തന്നെ അംഗീകാരത്തോടും കൂടി ക്ഷമയോടുകൂടി പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു മനസ്സ് മാതാപിതാക്കൾക്കില്ലെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് അവിടുത്തെ വലിയ പ്രശ്നം എന്നുള്ളത് പ്രവർത്തിക്കണം. രണ്ടാമതായിട്ട് ആദ്യമായിട്ട് പറയാൻ ഡിസയർ ഫോർ റെക്കഗ്നീഷൻ ആണ്. രണ്ടാമതായിട്ട് സെക്ച്വാലിറ്റി എന്നുള്ളതാണ്. സെക്സ് ഹാസ് എ സിഗ്നിഫിക്കന്റ് പാർട്ട് ടു റൈസ് അപ് ടെൻഷൻ ഇൻ യങ് പീപ്പിൾസ് ലൈഫ്. വി ഓൾ നോ ദാറ്റ് വി കുഡ് സീ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്ച്വൽ ഇൻട്രസ്റ്റ് ഇൻ ദം. Some of them are interested to fall in love with a person in the opposite sex. Some are showing interest to experiment with sex. Then some confine themselves to self-abuse and homosexuality. A few at least are interested in having premarital sex. ഇവിടെ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇൻ അമേരിക്കൻ കോണ്ടെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഡിഫറന്റ് അപ്രോച്ച് ഇല്ലേ. ഇപ്പൊ നമുക്കിവിടെ ഒരു സെക്സിനെ കുറിച്ചുള്ള ഒരു കേരള നമ്മുടെ നാട്ടിലെ ഒരു ചിന്താഗതി അല്ല ഇവിടുത്തെ ഒരു കാര്യത്തിൽ. ഇവിടെ ഒരു ഇപ്പം നമ്മൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ തന്നെ ഡേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രീമാരിറ്റൽ സെക്സിനെ കുറിച്ച് ആരും ആദ്യം കടുത്തു ചെയ്യാറില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഒരു ഒരു നമ്മൾ ജീവിക്കുന്ന ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ആ നിലയിലുള്ളതാണ്. ഇതിനെ രണ്ടും കൂടെ ശരിയായ നിലയിൽ താരതമ്യം ചെയ്യുന്നതിനും കമ്പയർ ചെയ്യുന്നതിനും ഒക്കെ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. എങ്കിൽ തന്നെയും ഒരു ക്രിസ്ത്യൻ അപ്രോച്ച് ക്രിസ്ത്യൻ വി ഹാവ് ടു ബി അവെയർ ഓഫ് അവർ വാല്യൂസ്, അത് വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അക്കോർഡിംഗ് ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിംഗ് ദീസ് ടെൻഡൻസീസ് ആർ സൈൻസ് ഓഫ് ഇൽ ഹെൽത്ത് ആൻഡ് ഡു നോട്ട് ഇൻ ദംസെൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇൽനെസ്. ദീസ് വൺസ് പേഴ്സണാലിറ്റി ദറ്റ് ഈസ് ഇൻ ആൻഡ് ഷുഡ് ബി ട്രീറ്റഡ്. അതാണ് നമുക്ക് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതാണ്. ഇതിനെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ അത് ബയോളജിക്കലായിട്ടുള്ള ജനറ്റിക്കലായിട്ടുള്ള അത് എൻവയോൺമെന്റലായിട്ടുള്ള ഇൻഫ്ലുവൻസ് കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെ ഹൗ കുഡ് വി മെയിൻറ്റെയിൻ അവർ അല്ലെങ്കിൽ കീപ് അവർ അവർ വാല്യൂസ് അവർ ക്രിസ്ത്യൻ വാല്യൂസ്. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചലഞ്ച് ദാറ്റ് വി ഫേസ് എവറി ഡേ ഇൻ അവർ ലൈഫ്, എസ്പെഷ്യലി അവർ ഡീലിംഗ് വിത്ത് അവർ ചിൽഡ്രൻ ദെൻ വി ഡീൽ വിത്ത് ദം. ഈ കാര്യങ്ങളെല്ലാം വളരെ അർത്ഥവത്തായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും എന്താണ് നമ്മുടെ അപ്രോച്ച് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധം, ഹൗ ടു ബി അപ്രോച്ച് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഉദാഹരണമായിട്ട് ഇപ്പം സ്നേഹം അന്വേഷിച്ച് സ്നേഹം കിട്ടാതെ വരുന്ന കുടുംബങ്ങളിൽ നിന്ന്, ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ സ്നേഹം കിട്ടാതെ പോകുന്ന ഒരു ഭവനത്തിൽ നിന്ന് സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന പഠിക്കാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിലേക്ക് പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്നത് ആ സ്നേഹം കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അവനെ ഒരു ശരിയായ പക്വമായ ഒരു റിലേഷൻഷിപ്പിലേക്ക് അല്ലായിരിക്കും പലപ്പോഴും പോകുന്നത്. ബിക്കോസ് ഹി ഈസ് ലാക്കിംഗ് സംതിങ് ഫ്രം ഹിസ് ഫാമിലി ഓഫ് ഒറിജിൻ ആൻഡ് ഹീസ് സീക്കിംഗ് സംതിങ് ഹീസ് സീക്കിംഗ് ലവ് ആൻഡ് കെയർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഫ്രം സമ്മൺ. അപ്പൊ അതിനുവേണ്ടി അവൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് അവനെ ഒരുപക്ഷെ ഒരു ഒരു ഇമ്മച്ചുവറായിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കും എത്തിച്ചേരുന്നത്. നേരെ മറിച്ച് സ്വന്തം വീട്ടിൽ വളരെ ആരോഗ്യകരമായ ഒരു ബന്ധം, ഒരു സ്നേഹമസൃണമായ ഒരു ബന്ധവും സന്തോഷകരമായ ഒരു അറ്റ്മോസ്ഫിയറും കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ അവർ തിരഞ്ഞെടുക്കുന്ന ആ മാർഗം എന്ന് പറയുന്നത് വളരെ പക്വമായിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ആ നിലയിൽ വളരെ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ തക്കവണ്ണം കഴിയുന്നതായിരിക്കും. ഒരിക്കലും ഒരു ഒരു തെറ്റായ റിലേഷൻഷിപ്പിലേക്ക് അവർ പോവില്ല. അപ്പൊ അതൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഒരു 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 പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ കൂടെ പോകുന്ന ആളുകൾ, അപ്പൊ അങ്ങനെയുള്ള ഒരു വൈകൃതങ്ങളിലേക്ക് പോകുന്ന ആളുകൾ, അപ്പൊ അങ്ങനെ പോകുന്ന ആളുകൾ അങ്ങനെയുള്ളവരാണ്. അവരുടെയും ആ അവരുടെയും ആ റൂട്ട് അനലൈസ് ദെയർ റൂട്ട്, അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പം കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, ശൈഥില്യം ശിഥിലം ഉണ്ടാകുമ്പോഴാണ് വഴിവിട്ട മാർഗങ്ങളിലേക്ക് പോകുന്നത്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായിരിക്കണമെന്നില്ല, ഒരു പക്ഷേ ഫാമിലി ഓഫ് ഒറിജിനിലായിരിക്കും. അപ്പൊ അവിടെ സംതിങ് ഇസ് ലാക്കിങ്. അപ്പൊ അവിടെയാണ് അത് അതിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള മാർഗങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് എല്ലാ വൈകൃതങ്ങളിലും ഒരു സെക്സൽ പെർവേർഷൻസിലെല്ലാം ഈ സി ദ സെയിം. അപ്പൊ അത് ഇല്ലീഗൽ റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഉദാഹരണമായിട്ട് മാസ്റ്റർബേഷൻ, അത് ഒരു ഒരു ബയോളജിക്കൽ ഒരു 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 ഫിനോമിനയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു. പക്ഷേ ഒരു തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗിൽ അങ്ങനെയല്ല അത്. പക്ഷെ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം ഒരു ഒരു പരിധി വരെയെങ്കിൽ തന്നെയും അത് ഒരു സെൽഫ് അബ്യൂസീവ് ആയിട്ടുള്ള ഒന്നാണ്. അതൊരു ഒരു പരിധി കഴിഞ്ഞു കഴിയുമ്പോൾ അത് മനുഷ്യനെ അവന്റെ ജീവിതത്തിൽ അവന്റെ ക്രിയേറ്റിവിറ്റിയെയും അവന്റെ അവന്റെ സബ്ജക്റ്റിയെയും അവന്റെ എല്ലാ തരത്തിലുള്ള വൈകാരികമായ വളർച്ചയെയും ഒക്കെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുകയാണ്. അപ്പൊ അതിന് ഓവർ ഒരു ലിമിറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരുപക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള മനുഷ്യന്റെ വളർച്ചയുടെ ഭാഗമായിട്ട് സൈക്കോളജിസ്റ്റ് അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്, അതിനെ എതിർക്കുന്ന ആളുകളുമുണ്ട്. ഇതിനെ സൈക്കോളജിക്കൽ വാഴ്. അപ്പൊ അവിടെ നമ്മുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് വളരെ ആഴമായ ഒരു ചിന്തയും അതുപോലെ തന്നെ ആരോഗ്യകരമായ ഒരു കുടുംബവും ആരോഗ്യകരമായ മനസ്സും ഉള്ള ഒരാളിനെ സംബന്ധിച്ച് ബാലൻസ്. അപ്പൊ അത് വളരെ പ്രധാനമായിട്ടും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ക്രിസ്തീയമായ ജീവിതത്തിൽ നമ്മളിതിനെ ഇങ്ങനെയുള്ള പ്രവേശനത്തിലേക്ക് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ഒരു 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 കോൺസിക്വൻസ് ഓഫ് ഫോൾ നമുക്കിവിടെ എല്ലാം കാണാനായിട്ട് കഴിയുന്നുണ്ട്. മറ്റുള്ളവരെ അബ്യൂസ് ചെയ്യുന്ന ആളുകൾ, ഇറ്റ് എ പേഴ്സൺ കൺസിഡേഴ്സ് അതർ ആസ് ആൻ ഓബ്ജക്ട് ഫോർ ഹിസ് സെക്സ്വൽ പ്രഷർ, ദാറ്റ് പേഴ്സൺ ഈസ് സിക്ക് ഇല്ലേ. മറ്റുള്ളവരെ അബ്യൂസ് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല, സെക്സ്വൽ ആയിട്ട് അബ്യൂസ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകള് ഒരു പാർട്ട് ഓഫ് സിക്നെസ് ആണ്. അല്ലാതെ ഒരിക്കലും ഒരു ആരോഗ്യമുള്ള മനസ്സുള്ള ഒരാളിനെ, സാൻമാർഗികമായ മോറൽ വാല്യൂസ് ഉള്ള ഒരാൾ ഒരിക്കലും ആ നിലയിലേക്ക് പോകാനായിട്ട് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ആധ്യാത്മികമായ ജീവിതവും വിശുദ്ധിയും അങ്ങനെയുള്ള ഒരു സാൻമാർഗികമായ ജീവിതവും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഇസ് വെരി ഈസ് എസൻഷ്യൽ ഇൻ അവർ ലൈഫ് സിറ്റുവേഷൻ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകണം. അപ്പൊ അതാണ് ഇവിടെ ഈ പറയുന്ന ഭാഗത്ത് സെക്ഷുവാലിറ്റി എന്നുള്ളതായ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാരണം. അപ്പൊ മൂന്നാമതായിട്ട് യൂത്തിന്റെ പ്രോഗ്രസിനെ കുറിച്ച് പറയുന്നത് ജോലി സമ്പാദനം എന്നുള്ളതാണ്, ഫൈൻഡിങ് എ ജോബ്. നമ്മുടെ നാട്ടിലെ സിറ്റുവേഷനിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഇവിടുത്തെ സാഹചര്യത്തിൽ അത് അത്രമാത്രം ആപ്ലിക്കബിൾ ആണെന്ന് പറയാനായിട്ട് ഒക്കത്തില്ല. അപ്പം ജോലി കിട്ടാനുള്ള പ്രശ്നങ്ങൾ, അത് യൂത്തിന്റെ ഒരു വലിയ പ്രോബ്ലമാണ്. അപ്പം ജോലി, അവർ പഠിച്ച വിഷയങ്ങൾക്ക് അനുസരണമായ ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റിന് അനുസരിച്ച് അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല, ഇങ്ങനെയുള്ളതായ പ്രശ്നങ്ങളാണ്. മാത്രമല്ല നമ്മുടെ സംസ്കാരത്തില് ഏത് ജോലി ചെയ്യുന്നതിനും ഉള്ള ഒരു സന്തോഷം നമുക്കില്ല. അപ്പം നമുക്ക് ചില പ്രത്യേകതകളും അതിനകത്ത് പല കാര്യങ്ങളും കിടപ്പുണ്ട്. നമുക്ക് ചില ജോലികൾ ചെയ്യാനായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം, ചില ജോലികളോട് താല്പര്യമില്ല. അത് ഒരു യൂത്തിന്റെ ഒരു വലിയ പ്രശ്നമായിട്ട് ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ അത് ഒരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. ഇന്നും പറയുന്ന സമൂഹത്തിലെ മാന്യത, നാലാമതായിട്ട് പറയുന്ന സമൂഹത്തിൽ സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി, ഇന്നത്തെ സൊസൈറ്റിയുടെ ഒരു അളവ് പോലെ എന്ന് പറയുന്നത് പണമാണ്, സാമ്പത്തികമാണ്. സാമ്പത്തികം ഇല്ലാതെ പോകുന്ന സമയത്ത് സമൂഹത്തിലെ ഒന്നാംകിട ശ്രേണിയിൽ നിന്നും തള്ളപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അപ്പം അത് പണമുള്ളവർക്ക് സമൂഹത്തിൽ സ്ഥാനമുണ്ടെന്നുള്ളൊരു സങ്കല്പമാണുള്ളത്. അപ്പൊ മണമാണ് എല്ലാത്തിന്റെ ഒരു അളവ് പോലെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന ആളുകൾ, അപ്പം അങ്ങനെ സമൂഹത്തിൽ തള്ളപ്പെടുന്ന ആളുകൾ, അവർക്ക് സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കൊണ്ട് സമൂഹം തള്ളിക്കളഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ലഭിക്കേണ്ടതായ ഒരു വിലയും അക്സസ് കിട്ടാതെ പോകുന്ന ആളുകൾക്ക് അവർക്ക് സംഭവിക്കുന്നതായിട്ടുള്ള ഒരു വിപരീതമായ അനുഭവമാണ് അവർ രാജ്യ സോഷ്യൽ മൂവ്മെന്റിലും അല്ലെങ്കിൽ അതിനകത്ത് അങ്ങനെയുള്ള ആക്ടിവിറ്റികളിലൊക്കെ വീണു പോകുന്നു എന്നുള്ളതാണ്. അഞ്ചാമതായിട്ടുള്ള പറയുന്നത് ലൈഫ് മീനിങ് ലെസ്നെസ് എന്നുള്ളതാണ്. ജീവിതത്തിൽ ജീവിത സംഘർഷത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അർത്ഥവത്തായ ജീവിത ദർശനം ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നമാണ്. ദൈവത്തിലുള്ള വിശ്വാസവും ശുഭപ്രതീക്ഷയും മനുഷ്യ ജീവിതത്തിൽ ആവശ്യമാണ്. ഈ അഞ്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോ ജീവിതത്തിന് അർത്ഥമില്ലായ്മ, ജീവിതത്തിന് ഒരു ഫിലോസഫി ഉണ്ടാകാം. ഫിലോസഫി ഇൻ അവർ ലൈഫ് ഇൻ ഓർഡർ ടു ലീഡ് എ മീനിങ് ഫുൾ ലൈഫ്. അപ്പോൾ ജീവിതത്തിന് അർത്ഥമില്ലാതെ വരുന്നു, ആ ജീവിത സംഘർഷങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ അർത്ഥരാഹിത്യം, മീനിങ് ലെസ്നെസ്. ടുഡേ ഇന്ന് ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണുന്ന വലിയൊരു പ്രോബ്ലമാണ് ഈ മീനിങ് ലെസ്നെസ് എന്നുള്ളത്. അപ്പൊ അത് ഒരു യൗവനത്തിന്റെ, യുവാക്കളുടെ ഒരു വലിയ പ്രോബ്ലമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസവും ശുഭപ്രതീക്ഷയും, ഇ ഷുഡ് ബി ഓപ്റ്റിമിസ്റ്റിക്. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മക്കളെ ആണെങ്കിലും ആ നിലയിൽ അവരെ പരിശീലിപ്പിക്കുന്നതിനും പ്രത്യാശയോടുകൂടെ വളർത്തുന്നതിനും ആ ശുഭപ്രതീക്ഷ അവർക്ക് നൽകുന്നതിനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആന്തരികമായ അർത്ഥം. അത് ലെസൺ 3 ആണ്, പ്രിപ്പറേഷൻ ഫോർ മാരേജ്. പ്രിപ്പറേഷൻ ഫോർ മാരേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ കപ്പിൾസ് ടു ഗെറ്റ് അവയർനെസ് അബൌട്ട് ദെയർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇറ്റ് എനേബിൾസ് ദം ടു ഫേസ് ദെയർ ചലഞ്ചസ് വിത്ത് എ കെയർഫുൾ ഒബ്സർവേഷൻ. ടു കൈൻഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഫോർ മാരേജ്. One, remote or indirect preparation. Second one, direct or immediate preparation. പരോക്ഷമായിട്ടുള്ളതും പ്രത്യക്ഷമായിട്ടുള്ളതുമായ പ്രിപ്പറേഷൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Remote or indirect preparation is based on environment or a person's relationship with his or her family of origin. Remote or indirect preparation എന്ന് പറയുന്നത് മാരേജിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനെ കുറിച്ചാണ്. അതെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് അവന്റെ ഫാമിലി ഓഫ് ഒറിജിനുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്, അല്ലേ? റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് ഓർ ഹെർ ഫാമിലി ഓഫ് ഒറിജിൻ. അപ്പൊ അവിടെ നിന്ന് എന്താണ്, അവിടെ എന്താണ്, ഈ മാതാപിതാക്കളുമായിട്ടുള്ള ജീവിതത്തിൽ കൂടി ഒരു വ്യക്തി ആർജിക്കുന്നതായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു കുടുംബത്തിന്റെ കുറിച്ചുള്ള ഒരു ഒരു കോൺസെപ്റ്റ് തന്നെ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. ഒരു പെൺകുട്ടി ഒരു കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു വരുന്നു, വരുമ്പോൾ ആക്ച്വലി വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ഹെർ, ഹി ബ്രിങ്സ് ഹെർ ഓൺ ഫാമിലി ഓഫ് ഒറിജിൻ ആൻഡ് ദ നേച്ചർ ഓഫ് ദ ഫാമിലി, ഹെർ ഫാമിലി സിസ്റ്റം ഷീ ഈസ് ബ്രിങ്ങിങ് ടു ദ ന്യൂ ഹോം. അവിടെ അവളുടെ മനസ്സിലുള്ളത് അവളുടെ അച്ഛനും അമ്മയും എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അവളുടെ മനസ്സിലുള്ളത്. അപ്പോ അവൾ കണ്ടിട്ടുള്ള ഒരു ഭാര്യയുടെ ചിത്രം അവന്റെ അമ്മയുടെ ചിത്രമാണ്, അവന്റെ ഒരു ഒരു ഭർത്താവിന്റെ ചിത്രം അവളുടെ അച്ഛന്റെ ചിത്രമാണ്, സഹോദരങ്ങളുടെ ചിത്രം അവളുടെ സഹോദരങ്ങളുടെ ചിത്രമാണ്. And she is bringing those things to the new family of family atmosphere. So valappalum ivide oru valiya concept undaagana angana appo nammude oru concept thane namu kittunnathu appo nammude veettil nammude family il nammude amme aanu avade oru 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 dominating figure aanu undengil aa pengutiye sambandhichu avalkkum aa oru chinda aavullo appo avalum avade bharthavinte mel aadivathyam saavichunna oru chinda aayirikkum undayi alle aa bharthav ingottu varuna samayathu same thing aanu inde appo അപ്പനാണ് കുടുംബത്തിൽ വലിയ ഡോമിനേറ്റിംഗ് ഫിഗർ എന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ എപ്പോഴും അവനും ആ നിലയിലുള്ള ചിന്താഗതിയാണ് വരുന്നത്. ഇത് ഫാമിലി ഓഫ് ഒറിജിനിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ആരോഗ്യകരമായ കുടുംബ അന്തരീക്ഷം വളരെ എസെൻഷ്യലാണ്. മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് കൺസിഡറേഷൻ, ദയർ ഓണസ്റ്റ് ആൻഡ് സിൻസിയർ ഡീലിംഗ്സ്, ദയർ വാല്യൂ ഓറിയന്റഡ് ആറ്റിറ്റ്യൂഡ്സ് ടു ലൈഫ്, ഓൾ ദീസ് തിങ്സ് ആർ വെരി ഇൻഫ്ലുവൻഷ്യൽ. ഇപ്പൊ നമ്മുടെ ഫാമിലി ഓഫ് ഒറിജിനിൽ ഇതെല്ലാം വളരെ പ്രധാനമാണ്. നമ്മുടെ അപ്പനും അമ്മയും എങ്ങനെ പെരുമാറുന്നു, നമ്മുടെ മക്കൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറുന്നു, ഇത് അവരുടെ ജീവിതത്തിൽ വളരെ ആഴമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നല്ല ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ വളരെ കലുഷിതമായ ഒരു 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 പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകൾ, അത് ഹസ്ബൻഡ് ആകട്ടെ വൈഫ് ആകട്ടെ, അവർക്ക് ആ ഫാമിലിയെക്കുറിച്ചുള്ള അവരുടെ ഒരു പിക്ചർ എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു പിക്ചറായിരിക്കും അവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണിത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വിവാഹിതരായി അല്ലെങ്കിൽ വിവാഹം കഴിച്ച് മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലേക്ക് വരുമ്പോഴും ഒക്കെ അവരെ സ്വാധീനിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെയാണെന്നുള്ള ഒരു ബോധ്യം വളരെയധികം ആവശ്യമായിട്ടുള്ളതാണ്. രണ്ടാമതായിട്ട് ഡയറക്റ്റ് ഓർ ഇമ്മീഡിയറ്റ് പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. ഡയറക്റ്റ് ഓഫ് ഇമ്മീഡിയറ്റ് പ്രിപ്പറേഷൻ ഈസ് സ്പെസിഫിക്കലി ഡിവോട്ടഡ് ടു മാരിഡ് ലൈഫ് ആൻഡ് ഈസ് റിസീവ്ഡ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് ട്രെയിൻഡ് പേഴ്സൺസ് ആൻഡ് സ്പെഷ്യൽ ഓർഗനൈസേഷൻസ്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഇങ്ങനെയുള്ള ഒരു ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഇപ്പൊ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഇന്ന് നമ്മുടെ പ്രവിരാസനങ്ങളിലും സഭകളിലും ഇന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലൊക്കെ വളരെയധികം ശക്തമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഒരു പ്രിപ്പറേഷനുണ്ട്. അപ്പൊ അതിനുവേണ്ടി അവരെ സഹായിക്കുന്നു, വിവാഹ ജീവിതത്തിലേക്ക് സഹായിക്കുന്ന അങ്ങനെയുള്ളതായിട്ടുള്ള ഏരിയ. ദ ചർച്ച് ഹാസ് ടു ടേക്ക് മോർ ഇനിഷ്യേറ്റീവ് ടു ഓർഗനൈസ് മീനിങ്ഫുൾ പ്രോഗ്രാംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഇൻ ദിസ് ഏരിയ ഓഫ് ലേണിംഗ്. കാരണം അത് വളരെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ സഭയിലും ഭദ്രാസനങ്ങളിലും ഒക്കെ ഇന്ന നിലയിൽ നമ്മൾ ധാരാളമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് വളരെ ശക്തമായിട്ട് നമ്മുടെ സഭയിലും ക്രിസ്തീയ സഭകളിലൊക്കെ ഇന്ന് വളർന്നു വരുന്നുണ്ട്. അതിൻ്റെതായ മാറ്റങ്ങൾ വിവാഹത്തിലേക്ക് ചെല്ലുന്നതായ സമയത്ത് ഒരു ശരിയായ ഒരു ബോധ്യം വിവാഹ ജീവിതത്തിലെ കുറിച്ച് ഉള്ള ഒരു ഒരു ചെറിയ കൺസെപ്റ്റോടുകൂടി എല്ലാ അർത്ഥത്തിലും കടന്നു ചെല്ലുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. വിവാഹത്തെക്കുറിച്ചുള്ള സഭയുടെ വിശ്വാസം ആണ് അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. ദ ഫസ്റ്റ് വൺ ഈസ് മാരേജ് ഈസ് അൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ടഡ് ബൈ ഗോഡ്. ദേ ആർ വൺ ഫ്ലഷ് എന്നുള്ളതാണ്. ഒരു ശരീരമായി തീരുന്നു. സെൻ മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 4-6 അവിടെയാണ് നമ്മൾ കാണുന്നത്. രണ്ടാമതായിട്ട് മാരേജ് ഈസ് എ പെർമനന്റ് ഇൻസെപ്പറബിൾ യൂണിയൻ. മാരേജ് ഇസ് നോട്ട് എ കോൺട്രാക്ട് ബട്ട് ഇറ്റ് ഈസ് എ സാക്രമെന്റ്. ഒരു വാട്ട് ഗോഡ് ഹാസ് ജോയിൻ ടുഗദർ മാൻ മസ്റ്റ് നോട്ട് സെപ്പറേറ്റ്. നമുക്ക് വേർവിരിക്കാൻ നോക്കുന്ന ഒരു ഒരു ഒന്നല്ല, ദൈവം യോജിപ്പിച്ചതാണ്. പെർമനന്റ് ഇൻസെപ്പറബിൾ യൂണിയനാണ് മാരേജ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സാക്രമെന്റ് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ദോ ദ മെയിൻ എയിം ഓഫ് മാരേജ് ഈസ് പ്രോക്രിയേഷൻ, യെറ്റ് കമ്പാനിയൻഷിപ്പ് ഈസ് ഓൾസോ അനദർ ഇമ്പോർട്ടന്റ് വൺ. ജെനസിസ് ചാപ്റ്റർ 2:18, ദെൻ ലോർഡ് ഗോഡ് സെഡ് ഇറ്റ്സ് നോട്ട് ഗുഡ് ദാറ്റ് ദ മാൻ ഷുഡ് ബി അലോൺ. I will make him a helper fit for him. Genesis chapter 2:18. ഞാൻ അവന് വേണ്ടി ഒരു കമ്പാനിയനെ കൊടുക്കുകയാണ്, അവനൊരു പങ്കാളിയെ കൊടുക്കുകയാണ്. ദൈവത്തിന്റെ ഒരു ദൈവം അതിനനുസരിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവന് ഒരു പങ്കാളിയെ കൊടുത്തു. അപ്പൊ ഒരു വിവാഹത്തിൽ സഭയുടെ വിശ്വാസം ഒരു പങ്കാളിത്തമാണ്, എല്ലാ അർത്ഥത്തിലും ഒരു പങ്കാളിത്തമാണ്. റിലേഷൻഷിപ്പ് വേണ്ടി അടുത്തതായി നാലാമതായിട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈസ് പ്യുവർ ആൻഡ് സേക്രഡ്. പലസുഖ പറയുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമാണ്. ഇത് വിവാഹത്തെക്കുറിച്ചുള്ള സഭയുടെ വിശ്വാസമാണ് ഈ പറയുന്നത്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പോലെ പരിശുദ്ധമായിരിക്കണം വിവാഹ ബന്ധം എന്നുള്ളതാണ്. ലെറ്റ് മാരേജ് ബി ഹെൽഡ് ഇൻ ഓണർ എമംഗ് ഓൾ. ലെറ്റ് ദ മാരേജ് ബെഡ് ബി അൺഡിഫൈൽഡ് ഫോർ ഗോഡ് വിൽ ജഡ്ജ് ടു ഇമോറൽ ആൻഡ് അഡൾട്ടറർ. ഹീബ്രൂസ് ചാപ്റ്റർ 13:4. സഭയുടെ വിശ്വാസം ഇതൊക്കെയാണ് വിവാഹത്തെ കുറിച്ച് സഭ പഠിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അടുത്തതായിട്ട് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ്, ശാരീരികവും മാനസികവുമായിട്ടുള്ള വശങ്ങൾ. ദ നോളജ് അബൌട്ട് ദ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് മാരീഡ് ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ദോസ് ഹു ആർ എന്ററിംഗ് ഇൻ ടു ഇറ്റ്. അപ്പോൾ ഒരു ഒരു ശാരീരികവും മാനസികവുമായ വശങ്ങൾ വിവാഹ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. അപ്പോ ഇതിനെക്കുറിച്ചുള്ള ഇഗ്നറൻസ് ആണ് അനേക കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള കാരണം. ഭാര്യാഭർത്ത ജീവിതത്തിലെ പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു കാര്യം പ്രധാനമായിട്ടും പല കാരണങ്ങളുണ്ട് എങ്കിലും പ്രധാനമായിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് സെക്സിനെ കുറിച്ചുള്ള അജ്ഞതയും തെറ്റിദ്ധാരണകളുമാണ്. സോ ഇഫ് യു അനലൈസ് കേസസ് ഓഫ് മാരിറ്റൽ ഇൻകോംപാറ്റിബിലിറ്റി യു വിൽ come to know that the main cause is ignorance and misinformation about sexual matters. So sex education is very important. The main concern is where is the right place to start this nurturing process. So മാതാപിതാക്കളുടെ പങ്ക് എന്താണ്? അപ്പം കുഞ്ഞുങ്ങളെ ഒരു ഒരു sex education, അത് അമ്മമാരെ പെൺമക്കളുമായിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പിൽ എന്താണ് അത് പറഞ്ഞു കൊടുക്കുവാനുള്ള, എവിടെയാണ് ഇത് ആരംഭിക്കേണ്ടത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വിവാഹ ജീവിതത്തിലേക്ക് ഇന്ന് നമ്മുടെ പല വിവാഹങ്ങളിലും സംഭവിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്. പലർക്കും പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വളരെ സർപ്രൈസ് ആയിട്ട് പോകുന്നു. കാരണം ഒരു വിവാഹ ജീവിതത്തിലെ കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലാതെയാണ് ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതെന്ന് ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകുന്നു എന്നുള്ളതാണ്. കാരണം ഇത് ലാക്ക് ഓഫ് നോളജ് ആണ്. അതുകൊണ്ട് അതിനുള്ള മാർഗങ്ങൾ, അത് പ്രധാനമായിട്ടും കുടുംബത്തിൽ തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ, അതിനെ ഒരു നമ്മളതിനെ ഒരു മറച്ചു വെച്ച് പിന്നെ ഒരു വളരെ കോൺട്രഡിക്ഷൻ ആയിട്ട് എല്ലാത്തിൽ നിന്നും മറച്ചു വെച്ച് നമ്മളാൾ ഓപ്പണായിട്ട് സംസാരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് ആരോഗ്യകരമായ നിലയിൽ പകർന്നു കൊടുക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു കർത്തവ്യം മാതാപിതാക്കൾക്കുണ്ട് എന്നുള്ളത് അവരുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റേജസിലും അവരുടെ ബോഡിക്കും അവരുടെ മനസ്സിനും വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും അവരെ സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും അവരെ മറ്റുള്ളവരുമായ റിലേഷൻഷിപ്പിൽ പോകുമ്പോഴും എങ്ങനെയായിരിക്കണം അവനെ അവരെ മറ്റുള്ളവരെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നാണ് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ മാധ്യമങ്ങൾ വളരെ തെറ്റായ പ്രചോദനങ്ങളാണ് നൽകുന്നത്. ടുഡേ വി സീ എ വെരി പവർഫുൾ ഈവിൾ ഇൻ അവർ സൊസൈറ്റി, വിച്ച് ഈസ് പോർണോഗ്രാഫിക് അഡിക്ഷൻ. നമ്മൾ കാണുന്നതാണ് ഇന്നത്തെ ഈ ഇന്റർനെറ്റിലും ഒക്കെ, നമ്മുടെ ഈ രാജ്യത്ത് മാത്രമല്ല, ഒരുപക്ഷെ ഇവിടെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തെ മീഡിയകളിലൊക്കെ നമ്മൾ കണ്ടു എത്രമാത്രം വൈകൃതങ്ങളാണ്, ചെറിയ പ്രായത്തിൽ തന്നെ അരാജകത്വവും ലൈംഗികമായ വൈകൃതവും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മൾ കാണുകയാണ്. ഇന്നത്തെ മാധ്യമങ്ങൾ ആ നിലയിലാണ് പ്രചോദനം നൽകുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. സെക്സ് ഈസ് നോട്ട് സംതിങ് ഫിസിക്കൽ എലോൺ, ഇറ്റ് ഹാസ് സൈക്കോളജിക്കൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഡൈമെൻഷൻസ് ഓൾസോ. മനുഷ്യ ഒരിക്കലും ഒരു മൃഗമല്ല. പുരുഷന്റെ ശരീരഘടന സ്ത്രീയുടെ ശരീരഘടനയിൽ നിന്നും വ്യത്യസ്തമാണ്. പുരുഷന്റെ ഈ സെക്സ്വൽ ഡിസയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ ഫുൾഫിൽ ചെയ്യുവാനുള്ള പുരുഷന്റെ സമീപനവും സ്ത്രീയുടെ സമീപനവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പുരുഷൻ ഒരു വൈകാരിക സമീപനമാണ്, ഇത് ഒരു ഇമോഷണൽ അപ്രോച്ചാണ് എപ്പോഴും പുരുഷന്റേത്. പക്ഷേ സ്ത്രീയുടെ സെക്സിലേക്കുള്ള ഒരു ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടുള്ളതും അത് വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ളതുമാണ്. മാനസികമായിട്ട് കൂടുതൽ മാനസികമായ ഒരു സമീപനമാണ് കൂടുതൽ. പുരുഷൻ ആ മാനസികമായ സമീപനം വളരെ വേണമെന്നില്ല, അത് അവന്റെ ബയോളജിക്കൽ ആയിട്ടുള്ള അവന്റെ ഒരു പ്രത്യേകതയാണ്, ജീവശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയാണ്. അവനെ മാനസികമായ ഒരു അടുപ്പം ഒരു പക്ഷേ അത്രമാത്രം ഇല്ലെങ്കിൽ പോലും ഞാൻ എൻജോയ് സെക്സ് എന്നുള്ളതാണ്. പിന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടുള്ള സന്തോഷവും മാനസികമായ ഐക്യവും ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് പ്രവേശിക്കുവാനായിട്ട്, ഈവൻ ഇൻ അവർ മാരിഡ് ലൈഫ്, അതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു ഭർത്താവാണെങ്കിൽ പോലും മാനസികമായ സന്തോഷമില്ലെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഈ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് ബി അവെയർ ഓഫ് ദീസ് ഡൈനാമിക്സ്. അത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് അപ്പൊ പലപ്പോഴും നമ്മൾ കാണുന്നത് മനഃപൂർവ്വമാണ്, അല്ലെങ്കിൽ ഒരാള് അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കാരണം അവളുടെ അഹങ്കാരം കൊണ്ടാണ് അല്ലെ അവന്റെ അഹങ്കാരം കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് തെറ്റായ ധാരണകൾക്ക് വിധേയരായി വി ലൂസ് അവർ പീസ് ആൻഡ് കംഫോർട്ട് ഇൻ അവർ മാരിഡ് ലൈഫ് എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. ആത്മനിയന്ത്രണവും വർജനവും ശിക്ഷണവും ആത്മീയ ദർശനവും ഒക്കെ ഒരു സെക്ഷൽ ലൈഫിൽ വളരെ പ്രധാനമായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നൊയമ്പ് ആചരിക്കുന്ന കാലഘട്ടമാണ്, നമുക്കറിയാം നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ഈ നൊയമ്പ് ദിവസങ്ങളൊക്കെ വിവാഹ ബന്ധങ്ങളിൽ നിന്ന് മാറിയിരിക്കണമെന്ന് പറയുന്നത് ഒരു ബേർഡനായിട്ടല്ല, അതൊരു ഒരു ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ്. അപ്പം അത് കൂടുതൽ സ്നേഹത്തിലും സന്തോഷത്തിലേക്കും അവരെ നയിക്കും എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ഇപ്പം അത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, മറ്റേ എപ്പോഴേലും അവസരങ്ങളിൽ അവസരമുള്ളപ്പോൾ പറയാം. അതിന് സഭ പിതാക്കന്മാർ വളരെ അർത്ഥപൂർണമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഒരാത്മ നിയന്ത്രണം, ഒരാത്മ ശിക്ഷണം, അതിന് ഒരാത്മീയമായ ഒരു ഒരു അപ്രോച്ച്, ഒരു സമീപനം അതിലുണ്ടാക്കിയെടുക്കുമ്പോൾ അത് കൂടുതൽ സൗന്ദര്യമുള്ളതും കൂടുതൽ അർത്ഥവത്തുമായി തീരുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. അല്ലാതെ അതൊരു വലിയ ബേഡനായിട്ട് നമ്മുടെ സഭ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നതല്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. പ്രിപ്പറേഷൻ ഫോർ മാരേജ് ത്രൂ റൈറ്റസ് ലിവിംഗ്, ജീവിത വിശുദ്ധിയും സന്മാർഗ ജീവിതവും അനിവാര്യമാണ്. ഇന്നത്തെ സമൂഹം ഇതിന് അധികം പ്രാധാന്യം നൽകുന്നില്ല. വിവാഹ മുൻപുള്ള ബന്ധവും നിയന്ത്രണ വിധേയമാകണം. പരസ്പരം അറിയണം, പക്ഷെ അമിതമായ സ്വാതന്ത്ര്യം പാടില്ല. ഗ്രാറ്റൻ മെൻഷൻ ഫോർ റീസൺസ് ടു അവോയ്ഡ് പ്രീ മാരിറ്റൽ സെക്സ് ആൻഡ് സെക്സ് ഔട്ട്സൈഡ് മാരേജ്. നാല് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, അവോയ്ഡൻസ് ഓഫ് പ്രീ മാരിറ്റൽ സെക്സ് ആൻഡ് സെക്സ് ഔട്ട്സൈഡ് മാരേജ് ടു സേവ് അസ് ഫ്രം ഗിൽറ്റി കോൺഷ്യസ്. സമൂഹത്തിന്റെ നിയമങ്ങളെ എളുപ്പം മറികടക്കാനാവില്ല. ഒരു ഇപ്പം നമുക്കൊരിക്കലും ഒരു അമേരിക്കൻ കോൺഗ്രസ്സിൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു പ്രീ മാരിറ്റൽ സെക്സ് എന്ന് പറയുന്നത് സെക്സ് ഔട്ട്സൈഡ് മാരേജ് എന്ന് പറയുമ്പോൾ ഒരു തെറ്റായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേത് ആ നിലയിലുള്ള ഒരു സമീപനമല്ല. പക്ഷേ ഇത് ഒരു ഒരു ക്രിസ്ത്യൻ അപ്രോച്ചാണ്, ഒരു ഒരു മാനസികമായ അപ്രോച്ച് കൂടിയാണ്. ഒരിക്കലും അവരു ഒരു ഒരു ഗിൽറ്റി കോൺഷ്യസിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. വിവാഹത്തിന് ശേഷം സഭയും ദൈവവും സഭയും യോജിപ്പിച്ചതിന് ശേഷം വിവാഹ ജീവിതത്തിൽ ആ അംഗീകരിക്കപ്പെട്ട അപ്രൂവൽ ആയിട്ടുള്ള ഒരു സെക്സ്വൽ ലൈഫിലേക്ക് പ്രവേശിക്കുന്നതാണ് ഏറ്റവും ആരോഗ്യകരം എന്നുള്ള ഒരു പഠിപ്പിക്കലാണ് സഭയ്ക്കുള്ളത്. അതാണ് ക്രിസ്തീയമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട്, പ്രീ മാരിറ്റൽ സെക്സ് ആൻഡ് സെക്സ് ഔട്ട്സൈഡ് മാരേജ് ഡസ് നോട്ട് റിസൾട്ട് ഇൻ ആബ്സലൂട്ട് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹാപ്പിനെസ്. ഇപ്പൊ ഭയം, ആശങ്ക, വിഷമം, പരിഭ്രമം ഇവയെല്ലാം നിലനിൽക്കുമ്പോൾ ശരിയായ സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നില്ല. ഭാര്യാവർക്ക് ബന്ധത്തിൽ ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെയും മാനസികവും ആത്മീയവുമായ ധൈര്യത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു മൂർധന്യമായിട്ടുള്ള അവസ്ഥയിലാണ് ഒരു ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് എന്നുള്ള നമ്മൾ ഓർക്കണം. ഒരു വിവാഹ ജീവിതത്തിൽ വളരെ സ്വാതന്ത്ര്യമുണ്ട്. അവർ അംഗീകരിക്കപ്പെട്ടവരാണ്, അവർ വിവാഹിതരാണ്, ദൈവം യോജിപ്പിച്ചതാണ്, ആത്മീയമായിട്ട് മാനവയിലേക്ക് വന്നിട്ടുള്ളവരാണ്. അതിന്റെ സ്വാതന്ത്ര്യവും സന്തോഷവും അവരനുഭവിച്ചുകൊണ്ട് ഒരു അവരുടെ റിലേഷൻഷിപ്പിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അതാണ് അതിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്, അതിന്റെ മൂർധന്യമായ ഒരു അവസ്ഥയാണ്. അവരുടെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ക്ലൈമാക്സ് ആയിട്ടാണ് ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഭയെ അതാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അടുത്തതായിട്ട്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഫാമിലി പ്രോബ്ലം. സമൂഹത്തിലെ സാമ്പത്തിക സ്വാധീനം, ഉച്ചനീചത്വങ്ങൾ ഇതൊരു വലിയ ഘടകമാണ്. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഫാമിലി പ്രോബ്ലം, നമ്മൾ ഈ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന സാമൂഹികമായ പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പം സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടില് സമൂഹത്തിൽ നടക്കുന്ന സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ ഇതൊരു വലിയ ഘടകമാണ്. സാമൂഹിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളിൽ ഒന്ന് സാമ്പത്തികമായ ഭദ്രതയില്ലായ്മയും ഉച്ചനീചത്വങ്ങളും. ഇത് മനുഷ്യബന്ധങ്ങൾ തമ്മിൽ മത്സരം, വിദ്വേഷം, സ്വാർത്ഥത ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നുള്ളതാണ്. വാട്ട് ഹാപ്പൻസ് ആസ് റിസൾട്ട് ഇൻ ദാറ്റ് ഓൾ വാല്യൂസ് ഓഫ് ലൈഫ് ആർ ട്രാമ്പിൾഡ് അപ്പോൾ ആൻഡ് ദ ബോൺസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആർ റൂത്ത്ലെസ്ലി സ്നാച്ച്ഡ്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. ഒന്ന്, ഓരോ കുടുംബത്തിനും സാമ്പത്തികമായ ഭദ്രതയില്ലായ്മയും ഉച്ചനീചത്വവും നമ്മുടെ കുടുംബ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്, കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട്. അത് അത് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് കൊണ്ടോ കൺസ്യൂം കൊണ്ടോ ഒന്നും പരിഹരിക്കാനായിട്ട് ഒക്കത്തില്ല. അത് സമൂഹത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇപ്പം ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി നമ്മൾ ജീവിക്കുമ്പോൾ ഒരു സാമ്പത്തികമായ ഒരു ഒരു ഇംബാലൻസ് ഉണ്ട് എല്ലായിടത്തുമുണ്ട്. അപ്പൊ അത് നമുക്ക് പരിഹരിക്കാൻ ഒക്കുന്ന ഒരു വിഷയമല്ല. പക്ഷേ നമുക്ക് എങ്ങനെ അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് നമ്മൾ ഓർക്കണം. സാമ്പത്തികമായ ഭദ്രത ഇല്ലാത്ത ഒരു കുടുംബം അവർ നിരാശയിലും ദുഃഖത്തിലും പ്രശ്നത്തിലും കഴിയുന്ന ഒരവസ്ഥയാണോ ആവശ്യമായിട്ടുള്ളത്? അല്ലെങ്കിൽ ഉയർന്ന സാമ്പത്തിക നിലവാരം ഉള്ളിടത്തെല്ലാം സന്തോഷവും സമാധാനവും ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും? അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഇതിന്റെ പരിഹാരമായിട്ട് പറയുന്നു. ഇതൊരു ഒരു സാമ്പത്തികമായ സമൂഹത്തിലെ സാമ്പത്തിക ഉച്ചനീചത്വങ്ങൾ വരുത്തി വെക്കുന്ന കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഓരോ കുടുംബത്തിനും ദൈവികമായ രക്ഷാ പദ്ധതിയിൽ കർത്തവ്യമുണ്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കണം. ഈച്ച് ഫാമിലി ഹാസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റിഡംപ്റ്റീവ് ആക്ടിവിറ്റി ഓഫ് ഗോഡ് ഇൻ ദിസ് വേൾഡ്. ദേ കുഡ് ഡു ദിസ് ത്രൂ ദയർ സോഷ്യൽ ഇൻവോൾവ്മെന്റ്. ദിസ് വിൽ എലിമിനേറ്റ് ദ ഫാമിലി പ്രോബ്ലം. ഇപ്പം സമ്പത്തല്ല, ഇല്ല സാമ്പത്തികമായിട്ടുള്ളൊരു കാര്യം, സമ്പത്തുണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്ന് ചിന്തിക്കുന്ന അല്ല ഒരു കുടുംബത്തിന് ആവശ്യം. സമ്പത്തുണ്ടെങ്കിൽ എന്നും ഭദ്രതയാണ്, സന്തോഷമാണെന്നുള്ളതല്ല. ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിൽ പങ്കുചേരാനായിട്ടാണ് എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്, എന്റെ കുടുംബത്തെ ദൈവം വിളിച്ചിരിക്കുന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടെങ്കിൽ ദേ ഹാവ് ടു ദേ ക്യാൻ ഈസിലി കം ഔട്ട് ഓഫ് ദെയർ കേവ്സ് ആൻഡ് ഡു സംതിങ് ഫോർ ദ വെൽബീയിങ് ഓഫ് ദ സൊസൈറ്റി, ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി അവർക്ക് പുറത്തോട്ട് ഇറങ്ങി വരാനായിട്ട് കഴിയും. അവരുടെ ഉള്ളും അവര് നിൽക്കാതെ ദേ ഹാവ് ടു ഡു സംതിങ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ ദ സൊസൈറ്റി എന്നുള്ളതാണ്. അപ്പൊ അതിൽ കൂടി കുടുംബത്തെ കുറിച്ച് വളരെ ഉത്കൃഷ്ടമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുന്ന ഒരു കാര്യം. രണ്ടാമതായിട്ട് മനുഷ്യ ജീവിതത്തിന്റെ ആനന്ദം നിലനിൽക്കുന്നത് അടിസ്ഥാനം സാമ്പത്തികം മാത്രമല്ല, കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളിലും വിപരീത അനുഭവങ്ങളിലും ദൈവിക ദർശനം യാഥാർത്ഥ്യമാക്കുകയും ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ജീവിക്കുന്നത് മൂലം വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സമാധാനം അനുസരിച്ച് നിലനിർത്താൻ കഴിയുകയും ചെയ്യും. അപ്പോൾ റിയൽ ഹാപ്പിനെസ് കൺസിസ്റ്റ് ഇൻ വൺ റിയലൈസേഷൻ ഓഫ് ഗോഡ് ത്രൂ ദ എക്സ്പീരിയൻസിങ് ഓഫ് പ്രൈവേഷൻ ആൻഡ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ത്രൂ ദ എന്റർടൈനിങ് ഓഫ് ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ. ഇത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യ ജീവിതത്തിന്റെ ആനന്ദം നിൽക്കുന്നതിന്റെ മനുഷ്യ ജീവിതത്തിന്റെ ആനന്ദം എന്ന് പറയുന്നത് സാമ്പത്തികത്തിൽ മാത്രമല്ല, കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വിപരീത അനുഭവങ്ങളിലും കുടുംബ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതിലുപരിയായി ഉള്ള ഒരു ദൈവികമായ പദ്ധതിയിൽ വിശ്വസിക്കുകയും ദൈവത്തിന്റെ ഹിതത്തിൽ വിശ്വസിക്കുകയും ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം. നമുക്കറിയാമല്ലോ സാമ്പത്തികമില്ലാത്ത എത്രയോ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ, സാമ്പത്തികമുള്ള കുടുംബങ്ങൾ എത്രയാണുള്ളത്. നമ്മൾ ദാരിദ്ര്യരേഖയ്ക്ക് കീഴിൽ കോടിക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പൊ അങ്ങനെയുള്ള നമ്മളും ആ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ളവരാണ്. സാമ്പത്തികമായ ഭദ്രത നമുക്കില്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലും ദൈവിക ജീവിതത്തിലൂടെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ജീവിതത്തിൽ അനുഭവിച്ച ഒരു കാലമുണ്ടായിരുന്നു എന്നുള്ളത് ഓർത്ത് അതനുസരിച്ച് ജീവിതത്തെ നയിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അടുത്തതായിട്ട് ഇഗ്നറൻസ് അബൌട്ട് സെക്ച്വൽ മാസ്റ്റേഴ്സ് എന്നുള്ളതാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. കുടുംബ ജീവിതത്തിൽ കൗൺസിലിംഗിന്റെ അതായത് കൗൺസിലിംഗിന്റെ ആവശ്യകതയുണ്ട്. കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറയാൻ ഷെയർ ചെയ്യാനുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടാകണം, സ്ഥലങ്ങൾ ഉണ്ടാകണം. ഇത് വളരെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ന് പാശ്ചാത്യ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ വേലിയേറ്റം നമ്മുടെ സഭയിലും സമൂഹത്തിലും വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ കൗൺസിലിംഗിന് വളരെയധികം ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ന്യൂക്ലിയർ ഫാമിലി എന്നുള്ളതാണ്. അപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയിൽ ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ നമ്മൾ കാണുന്നത് ഒരു നാഗരികതയാണ്, നാഗരികതയുടെ ഭാഗമാണ്. ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രമുള്ള ഒരു ജീവിതത്തിൽ ഒരു ഷെയറിംഗും അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഒറ്റപ്പെടലും ഏകാന്തതയുമാണ് അവിടെ ലഭ്യമാകുന്ന അനുഭവം. ബിസി ലൈഫാണ് അവർക്ക് ഷെയർ ചെയ്യാനുള്ള പഴയ കൂട്ടുകുടുംബ സംവിധാനമോ ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുവാനുള്ള അവസരമോ ഒരു ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കുടുംബത്തിന്റെ കുടുംബ പ്രശ്നങ്ങൾക്കുള്ള ഒരു കാരണമായിട്ട് ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബേസ് ഓഫ് അവോയ്ഡിങ് പ്രോബ്ലം, ഒന്ന് അവെയർനെസ് ഓഫ് ഡിപ്പെൻഡൻസ്. ഫാമിലി ലൈഫ് റിക്വയേഴ്സ് ദ കൾട്ടിവേഷൻ ഓഫ് ആൻ അവെയർനെസ് ഓഫ് മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഒരു പരാശ്രയ ബോധം ഉണ്ടാകണം. ഭർത്താവ് ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണിത്. രണ്ടുപേരും ജോലി ചെയ്യുന്നു, രണ്ടുപേർക്കും പണമുണ്ട്, രണ്ടുപേർക്കും സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഒരാളിന് ഒരാളുടെ സഹായം ഇല്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു തോന്നൽ വന്നു കഴിയുമ്പോൾ അവിടെ പ്രശ്നങ്ങളായി തുടങ്ങി. പക്ഷേ അതിലുപരിയായ ഒരു പരാശ്രയ ബോധം, അതിനെ ഒരു ആശ്രയബോധം എന്നുള്ളതിനെ കുറിച്ച് തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചാണ് നമ്മൾ നമ്മുടെ സംസ്കാരത്തിലുള്ളത്, നമ്മൾ ജീവിക്കുന്ന ഒരു ഒരു എൻവയോൺമെന്റിലുള്ളത്. പക്ഷെ അങ്ങനെയല്ല. അപ്പോ പരസ്പരം ആശ്രയം ആവശ്യമാണ് അല്ലേ? പരാശ്രയം, അന്യോന്യമുള്ള ഒരു ഡിപ്പെൻഡൻസ്, അത് ഒരു പര്യാവർത്ത ബന്ധത്തിൽ കുടുംബ ജീവിതത്തിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരാളിന്റെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതല്ല. നമ്മുടെ സംസ്കാരത്തിൽ ഭർത്താവ് ഭാര്യയുടെ മേൽ അമിത ആശ്രയബോധവും ഭർത്താവിന്റെ അമിതമായ സമ്മർദ്ദവും നാം പലപ്പോഴും കാണുന്നുണ്ടല്ലേ. ഒരു മെയിൽ ഡോമിനേറ്റിംഗ് സൊസൈറ്റി എന്നുള്ള നിലയിൽ ഭർത്താവിന്റെ ഡോമിനേഷനും അല്ലെങ്കിൽ അധികാരവും ഇമ്പോസ് ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുന്നത് ഒരിക്കലും ആരോഗ്യമാരല്ല, തിരിച്ചു വന്നത് തന്നെയാണ്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തവും ഒരു തുല്യ ഷെയറിങ്ങും പരസ്പരമുള്ള ഒരു ആശ്രയ ബോധവും ഉണ്ടാകുന്ന ഒരു കുടുംബത്തിലാണ് പ്രശ്നങ്ങൾ അതിജീവിക്കുവാനായിട്ട് കഴിയുന്നുള്ളതാണ്. അപ്പോൾ വെരി ഫോർ അവോയ്ഡിങ് പ്രോബ്ലംസ് ആണ്. അതിൽ ഈ ഒരു ആശ്രയബോധം വളർത്തിയെടുക്കാനായിട്ട് കഴിയണമെന്നുള്ളതാണ്.
അടുത്തുള്ള ഷെയറിംഗ് ഓഫ് ഫീലിംഗ്സ്, വൈകാരികമായ സുഖദുഃഖങ്ങളുടെ പങ്കിടിയിൽ ഉണ്ടാകുന്നു. വൈകാരികമായ സുഖദുഃഖങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഒന്നിച്ച് ജീവിക്കുന്നുണ്ട്, കാര്യം ഭർത്താവ് ഒന്നിച്ച് കഴിയുന്നുണ്ടെങ്കിലും അവരുടേതായ ആ ഫീലിംഗ്സിനെ ഷെയർ ചെയ്യാനായിട്ട് പരസ്പരം കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളായി. അപ്പോ എന്നെ കേൾക്കുന്നില്ല എന്നുള്ള തോന്നൽ സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെ ഭർത്താവിന് എന്നെ അംഗീകരിക്കുന്നില്ല എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നു. അവിടെ ആരോഗ്യകരമായ ഒരു കുടുംബമല്ല, അവിടെ പ്രശ്നങ്ങളാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഷെയറിംഗ് ഓഫ് ഫീലിംഗ്സ് എന്നുള്ളത്, എന്റെ ഭാര്യയുടെ ഫീലിംഗ്സ് ശരിയായ നിലയിൽ ഞാൻ മനസ്സിലാക്കേണ്ടവളാണ്, എന്റെ ഭർത്താവിന്റെ ഫീലിംഗ്സ് ശരിയായ നിലയിൽ ഞാൻ കേൾക്കേണ്ടവളാണ് എന്നുള്ള ബോധം ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു പരിധി വരെ ഉണ്ടെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, കുടുംബത്തിലെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ അന്യോന്യം കുടുംബാംഗങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണം. അപ്പം ഭർത്താവിന്റെ കുടുംബത്തെ ഭാര്യ സ്വന്തം കുടുംബമായി കരുതാനും സ്നേഹിക്കുവാനും കുടുംബാംഗങ്ങളെ സ്നേഹിക്കാനും കഴിയുക, അല്ലെ ഭാര്യയുടെ കുടുംബാംഗങ്ങളെ സ്വന്തം കുടുംബാംഗങ്ങളായി സ്വന്തം മാതാപിതാക്കളും സഹോദരങ്ങളുമായി കാണാൻ ഭർത്താവിന് കഴിയുന്ന ഒരു ഒരു സിറ്റുവേഷനിലാണ് കുടുംബജീവിതം കൂടുതൽ അർത്ഥവത്തായിട്ട് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴേ 10 മണിയായിട്ടുണ്ട്, നമ്മൾ 4 ലെസൺസ് തീർത്തിട്ടുള്ളൂ. അലക്സോ ഇതിനകത്തുണ്ടല്ലോ.
അലക്സോ,
ഇപ്പം നമുക്ക് ഇത് രണ്ട് ചെറിയ ലെസൺസ് ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ആക്കാം.
Since it is 10 o'clock in the eastern side, our next two lessons are kind of very simple. One is counseling the sick and afflicted people, and the next one is problem of the seniors, the aged group people. Namukku valare easyayittu sadhikkam. Adu pole next unit we will be concluding everything. Our next session, if Achan, if it is okay with you, we will do it on the 24th of this month.
Okay.
That is week after next Monday evening at 8 o'clock.
Yes, no problem.
And with that 20, session, 20, we 20, will be...
24th evening, you will have to be able to get a lot of money. You will have to get a lot of money.
Okay.
24th evening.
Okay.
25th to Vajanipan. That's why you will have to get a lot of money. You will have to get a lot of money. But that's why you will have to get a confusion in Houston area. You will have to get a lot of money. എല്ലായിടവും ഉണ്ട്. 25th കമ്പൽസറി ആയിട്ടുള്ള ഒരു സർവീസ് ഡേ ആണ്. ഒന്നുകൂടെ റീറ്റിംഗ് ചെയ്തിട്ട് വി വിൽ ലെറ്റ് ദം നോ ബൈ ത്രൂ ഇമെയിൽ. അതായിരിക്കും ഇഫക്റ്റീവ്.
അല്ലെങ്കിൽ പിന്നെ നമുക്ക് 17th പറ്റുള്ളൂ അല്ലേ?
ഒരു സെഷൻ കൂടെ നമുക്ക് ആവശ്യം. 17th ആവുമ്പോഴത്തേക്കും ഭാഷാഴ്ചയാണ് വരുന്നത്. അത്
വിഷയം
നമുക്ക് ഏപ്രിൽ 1st വീക്ക് ആയിരുന്നു. ഫസ്റ്റ് വീക്ക് അനുഗ്രഹമായിട്ട് വളരെ പ്രായോഗികമായിട്ട് ഞാൻ റിയലി അപ്രീഷിയേറ്റ് യുവർ വളരെ ഭംഗിയായിട്ട് പ്രായോഗിക കുടുംബ ജീവിതത്തിലൊക്കെ മറ്റുള്ളവരെ ബുക്കുകളൊക്കെ വായിക്കുകയും കൂടുതൽ ഗ്രഹിക്കുകയും ചെയ്യാനായിട്ട് മറ്റു സ്ഥലങ്ങൾ ഉപയോഗിച്ചോട്ടെ. ഈ ഒരു ഇന്ററാക്ഷനിലൂടെ അപ്പാർട്ട് ഫ്രം സ്റ്റിക്കിംഗ് ഓൺ ടു ദി സ്റ്റഫ് വിച്ച് ഇസ് ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്, യു നോ വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദി പ്രാക്ടിക്കൽ ലൈഫ്. അവരുടെ ഒരു കുറച്ചുകൂടെ പ്രായോഗിക ജീവിതത്തിലേക്കൂടെ വരചൂണ്ടുന്നതാണ് നല്ലത്. And it was, I really appreciate. Concluding session, and then Alex has an announcement on you. You have some announcement?
Like we said, the next session, we will definitely inform the date and the time and everything. Then I'm getting a lot of summaries from a lot of people. And I thank you and sincerely appreciate all those. And those who could not do that yet, please do it as soon as possible. നമ്മൾ പഠിച്ചു പോകുന്നതനുസരിച്ച് നമ്മൾ ഇത് ഡെഫിനറ്റ്ലി സമ്മർ എഴുതി അയച്ചു തരണം എന്ന് വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്. ദാറ്റ് ഈസ് ദ ഓൺലി വേ വി ക്യാൻ മെഷർ ദ നോളജ് വി ഓൾ ഹാവ് ഗെയിൻഡ് ത്രൂ ദിസ് സെഷൻസ്. അതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് പ്ലീസ് ഗീവ് ലിൽ മോർ ഇമ്പോർട്ടൻസ് ആൻഡ് ഇറ്റ് ഈസ് വെരി സിഗ്നിഫിക്കൻ്റ് ദാറ്റ് യു ഗീവ് ഇനഫ് ക്രെഡൻഷ്യൽ ടു ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ആൻഡ് ഹെൽപ്പ് അസ് ഔട്ട് ആൻഡ് ദാറ്റ് വേ വി ഓൾ ക്യാൻ ഹെൽപ്പ് ഈച്ച് അദർ. Thank you, Madhikushishan, so much.
Okay, may the love of the Heavenly Father, grace of the Holy Begotten Son, indwelling and fellowship of the Holy Spirit, be with us all, especially with Achan, with all the coordinators, with all those who are participating in this great adventure, now and always, and with all our departed ones forever and ever. Amen.
Amen.
Once again, I extend hearty thanks to beloved Matthew Koshachan, and it's for information. In fact, Achan is a well-learned man, especially in the psychology and the family psychology. Those who would like to have to contact him personally, you have all the freedom to contact Achan, either through phone or through email. And those who need telephone number and email, definitely in the next email, we will include Achan's personal number and email for your personal contact with Achan as and when it is needed for the family empowerment program. Bless you all. Good night. And have a blessed great Lent. Bless you.
Thank you. Thank you. Good night.
Good night. Good night. Good night.